ഓം ശാന്തി. 20/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടാകണം. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ബാബയെയും വീടിനെയും ഓർമ്മിക്കൂ. ഇതുതന്നെയാണ് നിങ്ങളുടെ ധീരത. ചോദ്യം: ബാബയ്ക്ക് ആദരവ് നൽകുന്നതും ബാബയോട് അനാദരവ് കാണിക്കുന്നതും ഇവ എപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു? ഉത്തരം: നിങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുമ്പോൾ ആദരവ് നൽകലാണ്. അഥവാ ഓർമ്മിക്കാൻ സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അനാദരവാണ്. വാസ്തവത്തിൽ ഇത് ബാബയോട് അനാദരവ് കാണിക്കലല്ല, ഇത് സ്വയം തന്നെ അനാദരിക്കലാണ്. അതിനാൽ കേവലം പ്രഭാഷണം ചെയ്യുന്നതിൽ മാത്രം പ്രശസ്തരായാൽ പോരാ, ഓർമ്മയുടെ യാത്രയിലും ആവൂ. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ. ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് സത്വപ്രധാനമായി മാറൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. 84 ജന്മങ്ങളുടെ ചക്രം മനസ്സിലാക്കി തരുന്നില്ലേ? ഇതും ഒരു ജ്ഞാനമാണ്. ഇത് നിങ്ങൾ കുട്ടികൾ ജന്മജന്മാന്തരം പഠിച്ചതും ധാരണ ചെയ്തു വന്നതും ആണ്. ഇത് വളരെ സഹജമാണ്, പുതിയ കാര്യമല്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. സത്യുഗം മുതൽ കലിയുഗത്തിന്റെ അന്തിമം വരെ നിങ്ങൾ എത്ര പുനർജന്മങ്ങൾ എടുത്തു? ഈ ജ്ഞാനം വളരെ സഹജമായ രീതിയിൽ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ട്. ഇതും ഒരു പഠിപ്പാണ്. രചനയുടെ ആദി മധ്യ അന്ത്യത്തെ മനസ്സിലാക്കണം. ഇത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഈ ജ്ഞാനത്തെക്കാൾ ഉയർന്ന കാര്യമാണ് ഓർമ്മയുടെ യാത്ര. ഇതിനെയാണ് യോഗം എന്ന് പറയുന്നത്. യോഗം എന്ന പദം പ്രശസ്തമാണ്. എന്നാൽ ഇത് ഓർമ്മയുടെ യാത്രയാണ്. എങ്ങനെയാണോ മനുഷ്യർ യാത്ര പോകുന്നത്, അവർ പറയും, ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് തീർത്ഥയാത്ര പോവുകയാണ്. ശ്രീനാഥിലേക്കോ അമർനാഥിലേക്കോ പോവുകയാണെങ്കിൽ അത് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മീയ അച്ഛൻ വളരെ നീണ്ട യാത്ര നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത്, എന്നെ ഓർമ്മിക്കൂ. ആ യാത്രകളിൽ തിരിച്ചു വരാറുണ്ട്. ഈ യാത്ര ഇങ്ങനെയുള്ളതാണ്. ഇതിൽ മുക്തിധാമത്തിൽ പോയി വസിക്കണം. തീർച്ചയായും പാർട്ടിലേക്ക് വരണം. പക്ഷേ ഈ പഴയ ലോകത്തിലേക്ക് വരേണ്ടതില്ല. നിങ്ങൾക്കീ പഴയ ലോകത്തോട് വൈരാഗ്യമാണ്. ഇത് വളരെ മോശമായ രാവണ ലോകമാണ്. അതിനാൽ പ്രധാന കാര്യം ഓർമ്മയുടെ യാത്രയാണ്. എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത് എന്നതുപോലും ചില കുട്ടികൾക്ക് അറിയില്ല. ചിലർ ഓർമ്മിക്കുന്നു, ചിലർ ഓർമ്മിക്കുന്നില്ല. ഇത് കാണാൻ സാധിക്കുന്ന വസ്തുവല്ലോ. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. കാണാൻ കഴിയുന്ന കാര്യമല്ല, അറിയാനും കഴിയില്ല. ആ അവസ്ഥയിൽ എത്രത്തോളം ഓർമ്മയുടെ യാത്രയിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് തനിക്ക് മാത്രമേ അറിയൂ. യുക്തികൾ അനേകം പേർക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട്. മംഗളകാരിയായ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശിവബാബയെ ഓർമ്മിക്കൂ. തീർച്ചയായും തന്റെ സേവനവും ചെയ്തുകൊണ്ടിരിക്കൂ. ഉദാഹരണമുണ്ടല്ലോ, കാവൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, റോന്ത് ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കിത് ഓർമ്മിക്കുക വളരെ സഹജമാണ്. ബാബയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരാൻ പാടില്ല. ബാബ ഉദാഹരണം നൽകി മനസ്സിലാക്കി തരികയാണ്. ഈ ഓർമ്മയുടെ യാത്രയിൽ തന്നെ റോന്ത് ചുറ്റണം. എങ്ങനെയാണോ പാതിരികൾ പോകുന്നത് എത്ര ശാന്തതയോടെയാണ് പോകുന്നത്. അതിനാൽ നിങ്ങൾ കുട്ടികൾക്കും വളരെ സ്നേഹത്തോടെ ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. ഈ ലക്ഷ്യം വളരെ വലുതാണ്. ഭക്തരും ഇതേ പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തിരിച്ചു പോകണം എന്ന കാര്യം അവർക്ക് അറിയില്ല. എപ്പോൾ കലിയുഗം പൂർത്തിയാകുന്നുവോ അപ്പോൾ പോകും എന്നാണ് അവർ കരുതുന്നത്. അവർക്ക് ഇതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാവൽ നിൽക്കുകയാണെങ്കിൽ ഏകാന്തമായി എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രയും നല്ലതാണ്. ഓർമ്മയിലൂടെ പാപം മുറിയും. ജന്മജന്മാന്തരങ്ങളിലെ പാപം തലയിലുണ്ട്. ആരാണോ ആദ്യം സത്വപ്രധാനമായി മാറുന്നത് അവർ തന്നെയാണ് ആദ്യം രാമരാജ്യത്തിലേക്ക് പോകുന്നത്. അതിനാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കേണ്ടത്. കൽപ്പകൽപ്പങ്ങളിലെ കാര്യമാണ്. അതിനാൽ അവർക്ക് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിനുള്ള നല്ല അവസരമുണ്ട്. ഇവിടെ യുദ്ധത്തിന്റെയോ വഴക്കിന്റെയോ ഒരു കാര്യവുമില്ല. റോന്തു ചുറ്റുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു വെടിക്ക് രണ്ട് പക്ഷി. കാവലും നിൽക്കൂ, ബാബയെ ഓർമ്മിക്കുകയും ചെയ്യൂ. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. കാവൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം. പകലായാലും രാത്രിയായാലും ആരാണോ കാവൽ നിൽക്കുന്നത് അവർക്ക് ഓർമ്മിക്കുന്ന ശീലമുണ്ടെങ്കിൽ വളരെയധികം ലാഭമാണ്. ബാബ ഈ സേവനം വളരെ നന്നായി ചെയ്യുമായിരുന്നു. കാവലും ഓർമ്മയുടെ യാത്രയും ഇതും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിന് ലഭിക്കുന്ന അവസരമാണ്. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിനായി ഇങ്ങനെ ഭിന്ന ഭിന്ന യുക്തികൾ പറഞ്ഞു തരികയാണ്. നിങ്ങളിവിടെ എത്രത്തോളം ഓർമ്മയിൽ ഇരിക്കുന്നോ അത്രയും ഓർമ്മിക്കാൻ പുറത്ത് ജോലി കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സാധിക്കില്ല. അതിനാൽ കുട്ടികൾ മധുബനിലേക്ക് വരുന്നത് റിഫ്രഷ് ആകാനാണ്. ഒരാൾ ഏകാന്തമായി പർവ്വതമുകളിലിരുന്ന് ഓർമ്മയുടെ യാത്രയിൽ മുഴുകും. പിന്നെ ഒരാൾ കൂടി പോകും. പിന്നീട് രണ്ടു മൂന്ന് പേർ പോകും. ഇവിടെ വളരെ നല്ല അവസരമുണ്ട്. ബാബയുടെ ഓർമ്മയാണ് മുഖ്യം. ഭാരതത്തിന്റെ പ്രാചീന യോഗം വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഈ ഓർമ്മയുടെ യാത്രയിലൂടെ പാപം ഇല്ലാതാകും. നമ്മൾ സത്വപ്രധാനമായി മാറും. അതിനാൽ ഇതിൽ വളരെ നന്നായി പുരുഷാർത്ഥം ചെയ്യണം. ജോലികൾ ചെയ്തുകൊണ്ടും ബാബയുടെ ഓർമ്മയിലിരുന്ന് കാണിക്കുന്നതാണ് സാമർഥ്യം. കർമ്മം തീർച്ചയായും ചെയ്യണം. കാരണം നിങ്ങളുടേത് പ്രവൃത്തി മാർഗമാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ ഉണ്ടാകണം. ഇതിൽ നിങ്ങൾക്ക് വളരെ വലിയ സമ്പാദ്യമുണ്ട്. ഇപ്പോൾ പല കുട്ടികളുടെയും ബുദ്ധിയിൽ ഇത് വരുന്നില്ല. ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ചാർട്ട് വെക്കൂ. വളരെ കുറച്ചുപേരാണ് എന്തെങ്കിലും എഴുതുന്നത്. ബാബ വളരെയധികം യുക്തികൾ പറഞ്ഞു തരുന്നുണ്ട്. ബാബയുടെ അടുത്തേക്ക് പോകണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വളരെയധികം സമ്പാദിക്കാൻ സാധിക്കും. ഇവിടെ ഏകാന്തത വളരെയധികമുണ്ട്. ബാബ സന്മുഖത്തിരുന്ന് മനസ്സിലാക്കി തരികയാണ്, എന്നെ ഓർമ്മിക്കൂ എങ്കിൽ പാപം ഇല്ലാതാകും. എന്തുകൊണ്ടെന്നാൽ ജന്മജന്മാന്തരങ്ങളിലെ പാപം തലയിലുണ്ട്. വികാരത്തിനായി എത്ര വഴക്കടിക്കുന്നു, വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. ബാബ ഞങ്ങളെ പവിത്രമായി ഇരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങളുടെ ഓർമ്മയുടെ യാത്രയിലിരുന്ന് ജന്മജന്മാന്തരങ്ങളായി നിങ്ങളുടെ തലയിൽ എത്ര പാപമുണ്ടോ അതിന്റെ ഭാരം ഇല്ലാതാക്കൂ. വീട്ടിലിരുന്നു കൊണ്ടും ശിവബാബയെ ഓർമ്മിക്കൂ. എവിടെയിരുന്നും ഓർമ്മിക്കാവുന്നതാണ്. എവിടെയിരുന്നും ഈ അഭ്യാസം ചെയ്യണം. ആരെല്ലാം വരുന്നോ അവർക്കും ഈ സന്ദേശം നൽകണം. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിനെയാണ് യോഗബലം എന്ന് പറയുന്നത്. ബലം അർത്ഥം ശക്തി. ബാബയെ സർവശക്തിവാൻ എന്നല്ലേ പറയുന്നത്. എങ്കിൽ ആ ശക്തി എങ്ങനെ ബാബയിൽ നിന്ന് ലഭിക്കും? ബാബ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ താഴേക്ക് ഇറങ്ങി തമോ പ്രധാനമായിരിക്കുന്നു. അതിനാൽ ആ ശക്തി അവസാനിച്ചിരിക്കുന്നു. കാലണയുടേതുപോലും ബാക്കിയില്ല. നിങ്ങളിലും ചിലർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നവരാണ്. അതിനാൽ സ്വയം തന്നോട് തന്നെ ചോദിക്കണം, എന്റെ ചാർട്ട് എങ്ങനെയുള്ളതാണ്? ബാബ മുഴുവൻ കുട്ടികളോടും പറയുന്നു, ഓർമ്മയുടെ യാത്രയാണ് മുഖ്യം. ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങളുടെ പാപം ഇല്ലാതാകൂ. ജാഗ്രത പെടുത്താൻ ആരുമില്ലെങ്കിലും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുമല്ലോ. അഥവാ വിദേശത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും ശരി, ബാബയെ ഓർമ്മിക്കാൻ കഴിയും. വിവാഹം കഴിച്ചവർ അവരുടെ പത്നി വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവർക്കും എഴുതാൻ സാധിക്കും, നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. വിനാശം തൊട്ടുമുന്നിലുണ്ട്. ബാബ വളരെയധികം യുക്തികൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നീട് ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് അവരുടെ ഇഷ്ടം. ബാബ വളരെ നല്ല വഴിയാണ് പറഞ്ഞു തരുന്നത് എന്നത് കുട്ടികളും മനസ്സിലാക്കുന്നുണ്ടാകും. മിത്രസംബന്ധികൾ ആരെ കാണുമ്പോഴും അവർക്ക് സന്ദേശം നൽകുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. സുഹൃത്താകട്ടെ ആരുമാകട്ടെ, സേവനം ചെയ്യുന്നതിനുള്ള താൽപര്യമുണ്ടായിരിക്കണം. നിങ്ങളുടെ പക്കൽ ചിത്രമുണ്ട്, ബാഡ്ജ് ഉണ്ട്. ഇത് വളരെ നല്ല സാധനമാണ്. ബാഡ്ജ് ഉപയോഗിച്ച് ആരെയും ലക്ഷ്മി നാരായണനാക്കി മാറ്റാൻ സാധിക്കും. ത്രിമൂർത്തിയുടെ ചിത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ഇവർക്ക് മുകളിൽ ശിവഭഗവാനുണ്ട്. ലോകർ ത്രിമൂർത്തികളെ നിർമ്മിക്കാറുണ്ട്, പക്ഷെ അതിനു മുകളിൽ ശിവനെ കാണിക്കാറില്ല. ശിവഭഗവാനെ അറിയാത്തത് കാരണം ഭാരതത്തിന്റെ തോണി മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ശിവബാബയിലൂടെ തന്നെ ഭാരതത്തിന്റെ തോണി അക്കരെ എത്തും. പതീത പാവന, വന്ന് ഞങ്ങൾ പതീതരെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പിന്നീട് സർവവ്യാപി എന്നും പറയുന്നു. എത്രത്തോളം വില കുറഞ്ഞ തെറ്റാണിത്! ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ഇങ്ങനെയെല്ലാം പ്രഭാഷണം ചെയ്യണം. ബാബയും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മ്യൂസിയം തുറക്കൂ, സേവനം ചെയ്യൂ, എങ്കിൽ വളരെയധികം ആളുകൾ വരും. സർക്കസും വളരെ വലിയ വലിയ നഗരങ്ങളിലല്ലേ ഉണ്ടാക്കുക? അവരുടെ കയ്യിൽ എത്രമാത്രം സാധനങ്ങൾ ഉണ്ടാകും! ഗ്രാമഗ്രാമങ്ങളിൽ നിന്ന് കാണാൻ ആളുകൾ വരും. അതിനാൽ ബാബയും പറയുന്നു, ഇങ്ങനെയുള്ള ഭംഗിയുള്ള മ്യൂസിയം നിർമ്മിക്കൂ. അതുകണ്ട് ആളുകൾ സന്തുഷ്ടരാകണം. പിന്നീട് മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഇതും മനസ്സിലാക്കി തരുന്നുണ്ട്, എന്തെല്ലാം സേവനങ്ങളുണ്ടോ അതെല്ലാം കൽപ്പം മുമ്പത്തേതുപോലെ നടക്കും. പക്ഷെ സത്വപ്രധാനമാകുന്നതിൽ വളരെ ചിന്ത ഉണ്ടായിരിക്കണം. ഇതിലാണ് കുട്ടികൾ തെറ്റ് ചെയ്യുന്നത്. മായ വിഘ്നമിടുന്നതും ഈ ഓർമ്മയുടെ യാത്രയിലാണ്. തന്റെ ഹൃദയത്തോട് ചോദിക്കണം, ഇത്ര താൽപര്യം എനിക്കുണ്ടോ? ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ജ്ഞാനം സാധാരണ കാര്യമാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും 84 ജന്മത്തിന്റെ ചക്രത്തെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ബാക്കി ഓർമ്മയുടെ യാത്രയാണ് മുഖ്യം. അവസാന സമയത്ത് ശിവബാബയല്ലാതെ മറ്റാരും ഓർമ്മ വരരുത്. ബാബ പൂർണമായും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മുഖ്യമായ കാര്യം ഓർമ്മയുടെ യാത്രയാണ്. ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരാണെങ്കിലും ശരി, നിങ്ങൾ ബാഡ്ജ് ഉപയോഗിച്ച് പറഞ്ഞുകൊടുക്കൂ. ബാക്കി ആരുടെ കയ്യിലും ഇത്രയും അർത്ഥസഹിതമുള്ള മെഡൽ ഉണ്ടാവില്ല. മിലിറ്ററിയിലുള്ളവർ നന്നായി കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് മെഡൽ നൽകാറുണ്ട്. അധികാരിയിൽ നിന്ന് മെഡൽ ലഭിക്കും. എല്ലാവരും നോക്കും, ഇവർക്ക് വൈസ്രോയിൽ നിന്ന് ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നു. മുമ്പ് വൈസ്രോയിമാരാണല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അവർക്ക് ഒരു പദവിയും ഇല്ല. ഇപ്പോൾ എത്ര യുദ്ധങ്ങൾ നടക്കുന്നു! മനുഷ്യരുടെ എണ്ണം വളരെ വർദ്ധിച്ചു. അതിനാൽ അവർക്കും നഗരങ്ങളിൽ സ്ഥലം വേണം. ഇപ്പോൾ ബാബ സ്വർഗം സ്ഥാപിക്കുകയാണ്. ഇത്രയും ആളുകൾ നശിച്ചു പോകും, ബാക്കി കുറച്ചു പേരാണ് ഉണ്ടാവുക. ഭൂമി ഒരുപാട് ഉണ്ടാകും. അവിടെ എല്ലാം പുതിയതായിരിക്കും. ആ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. ഓരോ മനുഷ്യരും പുരുഷാർത്ഥം ചെയ്യുന്നത് ഉയർന്ന പദവി നേടാനാണ്. പൂർണമായും പുരുഷാർത്ഥം ചെയ്യുന്നില്ലെങ്കിൽ തോറ്റുപോകുമെന്ന് മനസ്സിലാക്കും. തോറ്റുപോകും എന്ന് സ്വയം മനസ്സിലാക്കുന്നതിനാൽ പഠിപ്പ് ഉപേക്ഷിച്ച് ജോലിയിൽ മുഴുകും. ഇപ്പോഴാണെങ്കിൽ ജോലി ചെയ്യാനും വളരെ കടുത്ത നിയമങ്ങളാണ് ഉള്ളത്. മനുഷ്യർ വളരെ ദുഃഖികളാണ്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. ഇതിലൂടെ 21 ജന്മങ്ങളിലേക്ക് ഒരിക്കലും ദുഃഖത്തിന്റെ പേര് പോലും ഉണ്ടാകില്ല. ബാബ പറയും, കേവലം ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കൂ. എത്ര സാധിക്കുമോ രാത്രിയും വളരെ നല്ലതാണ്. കിടന്നുകൊണ്ടേ ഓർമ്മിക്കൂ. ചിലർക്ക് പിന്നീട് ഉറക്കം വരും. പ്രായമായെങ്കിൽ അധിക നേരം ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ തീർച്ചയായും ഉറക്കം വരും. കിടന്നുകൊണ്ടേ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. വളരെയധികം സന്തോഷം ഉള്ളിലുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് സമ്പാദ്യം ഉണ്ടാവുകയാണ്. ഇത് മനസ്സിലാക്കുന്നുണ്ട്, ഇനിയും സമയമുണ്ട്. പക്ഷേ മരണത്തിന് ഒരു ഉറപ്പുമില്ല. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, ഓർമ്മയുടെ യാത്രയാണ് പ്രധാനം. നഗരത്തിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ വരുമ്പോൾ വളരെ നല്ല അവസരം ലഭിക്കുന്നു. ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനാൽ ഇവിടെ ചാർട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങളുടെ സ്വഭാവവും ഇതിലൂടെ നല്ലതാകും. പക്ഷേ മായ വളരെ ശക്തിശാലിയാണ്. പുറത്തുള്ളവർക്ക് എത്ര ശ്രദ്ധയുണ്ടോ അത്രയും ശ്രദ്ധ വീട്ടിലിരിക്കുന്നവർക്ക് ഇല്ല. എന്നിട്ടും ഈ സമയത്ത് ഗോപന്മാരുടെ റിസൾട്ട് നല്ലതാണ്. ചില പെൺകുട്ടികൾ എഴുതുന്നു, വിവാഹത്തിനായി ഒരുപാട് നിർബന്ധിക്കുന്നു, എന്തു ചെയ്യും? ആരാണോ വിവേകശാലിയും ശക്തിശാലിയുമായ കുട്ടികൾ, അവർ ഒരിക്കലും ഇങ്ങനെ എഴുതില്ല. എഴുതിയാൽ ബാബ മനസ്സിലാക്കും ആട്ടിൻകുട്ടിയാണ്. തന്റെ ജീവിതത്തെ രക്ഷിക്കുക എന്നത് തന്റെ കയ്യിലാണ്. ഈ ലോകത്ത് അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ഇപ്പോൾ ബാബ സഹജമായി പറഞ്ഞു തരികയാണ്. നിങ്ങൾ കുട്ടികൾ വളരെ ഭാഗ്യശാലികളാണ്. നിങ്ങൾ വന്ന് പ്രഭുകുമാരന്മാരായിരിക്കുന്നു. ബാബ എത്ര ഉയർന്നവരാക്കി മാറ്റുന്നു. എന്നിട്ടും നിങ്ങൾ ബാബയെ നിന്ദിക്കുന്നു. അതും വില കുറഞ്ഞ നിന്ന. ഇത്രയും തമോപ്രധാനമായിരിക്കുന്നു കാര്യം ചോദിക്കുകയേ വേണ്ട. ഇതിലും കൂടുതൽ എന്താണ് സഹിക്കുക? പറയാറില്ലേ, കൂടുതൽ ബുദ്ധിമുട്ടിച്ചാൽ തട്ടിക്കളയുമെന്ന്. അതിനാൽ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ശാസ്ത്രങ്ങളിൽ കഥകൾ എഴുതി വച്ചിരിക്കുകയാണ്. ബാബ വളരെ സഹജമായ യുക്തികൾ പറഞ്ഞു തരുന്നു. കർമ്മം ചെയ്തുകൊണ്ടും ഓർമ്മിക്കൂ, ഇതിൽ വളരെ വലിയ ലാഭമുണ്ട്. അതിരാവിലെ വന്ന് ഓർമ്മയിൽ ഇരിക്കൂ, വളരെയധികം രസം തോന്നും. പക്ഷേ അത്രയ്ക്ക് ലഹരിയില്ല. ടീച്ചർ വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഇവർ തോറ്റുപോകും. ബാബയും മനസ്സിലാക്കും ഇവർ തോറ്റുപോകും. അതും കൽപ്പകൽപ്പങ്ങളിലേക്ക്. പ്രഭാഷണം ചെയ്യുന്നതിൽ സമർത്ഥരാണ്. പ്രദർശിനിയും മനസ്സിലാക്കി കൊടുക്കുന്നു, പക്ഷെ ഓർമ്മിക്കുന്നില്ല. ഇതിൽ തോറ്റുപോകുന്നു. അതും അനാദരവ് കാണിക്കലാണ്. സ്വയം അവനവനെ തന്നെ അപമാനിക്കുകയാണ്. ശിവബാബയ്ക്കൊരിക്കലും അപമാനം തോന്നില്ല. എനിക്ക് ഓർമ്മിക്കാൻ സമയമേ ലഭിക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ബാബ ഇത് അംഗീകരിക്കില്ല. സ്നാനം ചെയ്യുമ്പോഴും ഓർമ്മിക്കാൻ സാധിക്കും. ഭോജനം കഴിക്കുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. ഇതിൽ വളരെ വലിയ സമ്പാദ്യമുണ്ട്. ഒരുപാട് കുട്ടികൾ കേവലം പ്രഭാഷണം ചെയ്യുന്നതിൽ പ്രശസ്തമാണ്. യോഗമില്ല. ആ അഹങ്കാരം തന്നെ വീഴ്ത്തിക്കളയും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമനസന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, സർവശക്തിവാനായ ബാബയിൽ നിന്ന് ശക്തി നേടുന്നതിനായി ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കണം. ഓർമ്മിക്കുന്നതിനായി ഭിന്ന ഭിന്ന യുക്തികൾ രചിക്കണം. ഏകാന്തമായിരുന്ന് വിശേഷ സമ്പാദ്യം ശേഖരിക്കണം. രണ്ട്, സത്വപ്രധാനമായി മാറുന്നതിനുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ഇതിലുപേക്ഷ കാണിക്കരുത്. അഹങ്കാരത്തിലേക്ക് വരരുത്. സേവനം ചെയ്യുന്നതിനുള്ള ലഹരി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഓർമ്മയുടെ യാത്രയിലും ഇരിക്കണം. വരദാനം എല്ലാം തന്നെ ബാബയ്ക്ക് കൈമാറ്റം ചെയ്ത് കമലപുഷ്പ സമാനം സ്നേഹിയും നിർമോഹിയും ആയിരിക്കുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ബാബയുടേതായി മാറുക അർത്ഥം എല്ലാ ഭാരങ്ങളും ബാബയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഡബിൾ ലൈറ്റ് എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്: എല്ലാം ബാബയ്ക്ക് കൈമാറ്റം ചെയ്യുക. ഈ ശരീരം പോലും എന്റേതല്ല. അപ്പോൾ ഈ ശരീരമേ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? താങ്കൾ എല്ലാവരുടെയും പ്രതിജ്ഞ തന്നെ ഇതാണ്: ശരീരവും നിന്റെ, മനസ്സും നിന്റെ, ധനവും നിന്റെ, എല്ലാം തന്നെ നിന്റേതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഭാരം ഏത് കാര്യത്തിനാണ്? അതിനാൽ കമലപുഷ്പത്തിന്റെ ഉദാഹരണം സ്മൃതിയിൽ വെച്ച് സദാസ്നേഹിയും നിർമോഹിയുമായിരിക്കൂ, എങ്കിൽ ഡബിൾ ലൈറ്റായി മാറും. സ്ലോഗൻ: ആത്മീയതയിലൂടെ ഗർവിനെ സമാപ്തമാക്കി സ്വയത്തെ ശരീരത്തിന്റെ സ്മൃതിയിൽ നിന്ന് എരിയിച്ചു കളയുന്നവർ തന്നെയാണ് സത്യമായ പാണ്ഡവർ. ഓം ശാന്തി.